Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala ashrafil anbiya'i wal mursalin, nabiyyina Muhammad wa ala alihi wa sahbihi ajma'in. Amma ba'du. Bahmanidaya sahodarangale, Kitabu Tauhidinte adhyayangalanu nammal padichu manasilaki varunnathu. അടുത്ത അധ്യായം ബാബു ഖൗലില്ലാഹി തആല ഇന്നക ലാ തഹ്ദി മൻ അഹബബ്ത വലക്കിന്ന അല്ലാഹു യഹ്ദി മൻ യശാ വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. സൂറത്തുൽ ഖസസിലെ 56-ാമത്തെ ആയത്താണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അടുത്ത അധ്യായത്തിന് തലക്കെട്ടായി കൊടുത്തിട്ടുള്ളത്. നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ചില അധ്യായത്തിന് അദ്ദേഹം ചില ആയത്തുകളാണ് അതിനെ തലക്കെട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ അധ്യായം ഹിദായത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് പറയുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് ഷഫാഅത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഖിയാമത്ത് നാളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഷഫാഅത്ത് എന്നുള്ളത്. കാരണം നമ്മൾ സംസാരിച്ചിട്ടുള്ളത് ഷഫാഅത്തുൽ ഉഖ്റവിയാണ്, ആഖിറത്തിൽ നടക്കാൻ പോകുന്ന ഷഫാഅത്തിനെ കുറിച്ചിട്ടാണ്. അത് ആർക്കാണ് ലഭിക്കുക, അത് ലഭിക്കാനുള്ള യോഗ്യത എന്തായിരിക്കണം, അതിന് അള്ളാഹുവിൻ്റെ അനുമതി വേണ്ടതുണ്ട്, അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും വേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം, അതിൻ്റെ മസാലകൾ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ മനസ്സിലാക്കി. അതിനുശേഷം തൊട്ടുടനെയാണ് അദ്ദേഹം ഈ അധ്യായം കൊടുത്തിട്ടുള്ളത്. പണ്ഡിതന്മാർ എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഹിദായത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ അധ്യായം ഇതിന് ശേഷം കൊടുത്തത്? അതുപോലെ തന്നെ കിതാബു തൗഹീദിൽ എന്താണ് ഈ ഹിദായത്തുമായി ബന്ധപ്പെട്ടിട്ട് ഈ അധ്യായം കൊടുക്കാനുള്ള കാരണം എന്നത് ചർച്ച ചെയ്തിട്ടുണ്ട്. അഥവാ ഇതിലുള്ള ഓരോ അധ്യായവും അത് തൗഹീദുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് കിതാബ് തൗഹീദ് എന്നുള്ള ഹെഡിങ്ങിൽ ഈ അധ്യായങ്ങളൊക്കെ കൊടുക്കുന്നത്. അദ്ദേഹം ഇതിൽ നിസ്കാരത്തിന്റെ അഹ്കാമുകളെ കുറിച്ചിട്ടോ സക്കാത്തിനെ കുറിച്ചിട്ടോ ഹജ്ജിനെ കുറിച്ചിട്ടോ അങ്ങനെ ഒരു അധ്യായമൊന്നും ചർച്ച ചെയ്തിട്ടില്ല, മറിച്ച് തൗഹീദുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രധാനമായ അധ്യായങ്ങളാണ് അദ്ദേഹം ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഷഫാഅത്തിന് ശേഷം ഇത് എന്തിന് ചർച്ച ചെയ്തു, അതുപോലെ തന്നെ കിതാബ് തൗഹീദ് എന്തിനു കൊണ്ടുവന്നു എന്നതിന് ചില കാരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമതായിട്ട് ഷഫാഅത്ത് എന്നുള്ളത് നാളെ ആഖിറത്തിൽ നമുക്ക് ലഭിക്കാവുന്ന ഒരു കാര്യമാണ്, ആഖിറത്തിൽ ലഭിക്കേണ്ട ഒരു കാര്യമാണ്, അത് മുഅ്മിനീങ്ങൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഹിദായത്ത് എന്ന് പറയുന്ന കാര്യവും അത് ദുനിയാവിൽ ലഭിക്കേണ്ട കാര്യമാണ്. ഹിദായത്ത് പിന്നീട് ആഖിറത്തിൽ ലഭിച്ചിട്ട് കാര്യമില്ല, ദുനിയാവിൽ ഹിദായത്ത് കിട്ടിയവനെ ആഖിറത്തിലും ഹിദായത്ത് കിട്ടുകയുള്ളൂ. അപ്പൊ അതുപോലെ ദുനിയാവിൽ കിട്ടേണ്ട കാര്യമാണ് ഹിദായത്ത്. ഇതും ഒരാൾക്കും നൽകാൻ സാധിക്കുകയില്ല. ഷഫാഅത്ത് അള്ളാഹുവിന്റെ മുന്നിൽ ഒരാൾക്ക് ചെയ്യണമെങ്കിൽ അള്ളാഹുവിന്റെ അനുമതി ആവശ്യമുള്ളതുപോലെ തന്നെ ഹിദായത്തും അത് മുഴുവനും അള്ളാഹുവിന്റെ കയ്യിലാണ്. അതുകൊണ്ട് ഹിദായത്ത് ചോദിക്കേണ്ടതും അള്ളാഹുവിനോടാണ്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു ഷഫാഅത്ത് അത് മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് ഉടമപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഷഫാഅത്ത് ചോദിക്കപ്പെടേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ്. അതുപോലെ തന്നെ ഹിദായത്തും ചോദിക്കപ്പെടേണ്ടത് അള്ളാഹു തആലയോട് മാത്രമാണ്. ഈ അധ്യായത്തോടെ നമുക്ക് ബോധ്യപ്പെടും നമ്മുടെ നബിയായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് പോലും അവിടുത്തെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്ക് പോലും ഹിദായത്ത് കൊടുക്കുവാൻ സാധിക്കുന്നില്ല, അവർക്ക് വേണ്ടി ഹിദായത്തിന് ചെയ്തു കൊടുക്കാൻ ഒന്നും തന്നെ സാധിക്കുന്നില്ല. കാരണം ഹിദായത്ത് എന്ന് പറയുന്നത് അത് മുഴുവനും അള്ളാഹു തആലക്കാണ്. പടപ്പുകളുടെ കൽബറിയുന്ന പടപ്പുകൾ എന്തു ചിന്തിക്കുന്നു, അവന് ഹിദായത്ത് ആവശ്യമുണ്ടോ, അവൻ ഹിദായത്തിന് അർഹനാണോ എന്ന് ഏറ്റവും കൃത്യമായി അറിയുന്ന അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കയ്യിലാണ് ഹിദായത്ത്. അല്ലെ, നമുക്ക് ചില ആളുകൾ കാണുമ്പോൾ തോന്നും ഇയാൾക്ക് എന്തുകൊണ്ട് ഹിദായത്ത് ലഭിക്കുന്നില്ല, ഇയാൾ നല്ല മനുഷ്യനാണല്ലോ, ആളുകളോടൊക്കെ നന്നായി പെരുമാറുന്നു, ആളുകൾക്ക് ഒരുപാട് സഹായമൊക്കെ ചെയ്യുന്നു, പക്ഷെ ഹിദായത്തില്ല. ഇത് നമുക്ക് പലപ്പോഴും തോന്നുന്ന കാര്യമാണ്. കാരണം ഹിദായത്ത് എന്നുള്ളത് അത് അള്ളാഹു തആലയുടെ കയ്യിലാണ്. അത് അള്ളാഹു തആലക്ക് എവിടെ വെക്കണം, ആർക്ക് കൊടുക്കണം എന്ന് ഏറ്റവും നന്നായി അറിയുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. അതാണ് ഈ ആയത്തിൽ പറഞ്ഞത്. ഈ ആയത്ത് ഇൻഷാഅല്ലാ വിശദീകരിക്കുന്നുണ്ട്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു തആല പറയുകയാണ്, ഓ നബിയെ, താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ ഹിദായത്തിലാക്കുവാൻ താങ്കൾക്ക് സാധിക്കുകയില്ല. വലക്കിന്നല്ലാഹ യഹ്ദീ മൻ യശാ, എന്നാൽ അള്ളാഹു തആല ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ് ഹിദായത്ത് നൽകുക. വഹുവ അഅലമു ബിൽ മുഹ്തദീൻ, ആർക്കാണ് സന്മാർഗം കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. അപ്പൊ ഈ അധ്യായം കൊടുക്കുവാനുള്ള കാരണമായി നമ്മൾ പറഞ്ഞത് ഷഫാഅത്ത് എന്ന് പറയുന്നത് ആഖിറത്തിൽ സംഭവിക്കാനുള്ള ഒരു കാര്യമാണ്, അതിൽ മുഴുവൻ അതിനുള്ള കാര്യം ചെയ്യാൻ സാധിക്കുന്നത് അള്ളാഹു തആലയോട് മാത്രമാണ്. അതുകൊണ്ട് ഷഫാഅത്ത് ചോദിക്കേണ്ടത് അള്ളാഹു തആലയോടാണ്. അതുപോലെ തന്നെ ഹിദായത്ത് ചോദിക്കേണ്ടതും അള്ളാഹു തആലയോടാണ്. നമ്മളെല്ലാ നിസ്കാരത്തിലും അത് ചോദിക്കുന്നുമുണ്ട്. അള്ളാഹു തആല നമ്മളെ കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിപ്പിക്കുന്ന ഒരു ദുആ അത് ഹിദായത്തിനെ കുറിച്ചിട്ടാണ്. ഒരു മുസ്ലിമും ഈ ഹിദായത്തിനെ കുറിച്ചിട്ട് ചോദിക്കാതെ ഒരു ദിവസവും അവന് കടന്നു പോകുന്നില്ല. ഏറ്റവും കുറഞ്ഞത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ 17 തവണ ഹിദായത്തിന് ചോദിക്കുന്നവനായിരിക്കും മുസ്ലിം. കാരണം 5 നേരത്തെ നിസ്കാരത്തിൽ 17 റക്കായത്തുകളുണ്ട്. ഓരോ റക്കായത്തിനും സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യേണ്ടതുണ്ട്. ആ ഫാത്തിഹയിൽ നിർബന്ധമായും നമ്മൾ പാരായണം ചെയ്യുന്ന ആയത്താണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ മുസ്തഖീമിലേക്ക് എന്നെ വഴി നടത്തണമേ, അതിനെന്നെ ഉറപ്പിച്ചു നിർത്തണമേ, അതെനിക്ക് കാണിച്ചു തരണമേ എന്ന് നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. എത്രമാത്രം ഹിദായത്തിന് പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന കാര്യമാണ്. അത് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആലയോടാണ് ചോദിക്കുന്നത്. അത് അള്ളാഹുവിനോടല്ലാതെ മറ്റൊരാളോട് ആരോടെങ്കിലും എനിക്ക് ഹിദായത്ത് തരണം എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കായി പോകും. അള്ളാഹു സുബ്ഹാനഹു വതആല മുശ്രിക്കുകൾ അവരുടെ മഅബൂദാത്തുകളോട്, അവർ ആരാധിക്കുന്ന വസ്തുക്കളോട് ഹിദായത്ത് ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അവർക്കതിന് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് നിഷേധിച്ചുകൊണ്ട് സൂറത്തു യൂനുസിൽ അള്ളാഹു തആല ഒരു ആയത്ത് ഇറക്കിയിട്ടുണ്ട്. അള്ളാഹു തആല പറഞ്ഞു, ഖുൽ, നബിയെ പറയുക, ഹൽ മിൻ ഷുറകാഇക്കും, അവരോട് ചോദിക്കുക, ഹൽ മിൻ ഷുറകാഇക്കും മൻ യഹ്ദി ഇലൽ ഹഖ്, അവർ അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ആ പങ്കാളികൾക്ക് ഹക്കിലേക്ക് നയിക്കാൻ അവർക്ക് സാധിക്കുമോ, ഹക്കിലേക്ക് ഹിദായത്ത് ചെയ്തു തരുവാൻ അവർക്ക് സാധിക്കുമോ. ഖുലില്ലാഹു യഹ്ദി ലിൽ ഹഖ്, അവരോട് പറയുക അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് ഹക്കിലേക്ക്, ഹിദായത്ത്, സന്മാർഗത്തിലേക്ക് നയിക്കുന്നത്. അഫമൻ യഹ്ദി ഇലൽ ഹഖി അഹഖു അൻ യുത്തബഅ അമ്മല്ലാ യഹ്ദി, അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്. ഹക്കിലേക്ക് നയിക്കുന്ന, സന്മാർഗത്തിലേക്ക് വഴി നടത്തുന്ന ഒരുവനേക്കാൾ യോഗ്യനാണോ, സന്മാർഗം ലഭിക്കേണ്ടതായ ഒരുവൻ അവനാണോ കൂടുതൽ പിൻപറ്റേണ്ടത്, അവനെയാണോ കൂടുതൽ നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് അള്ളാഹു തആല ചോദിക്കുകയാണ്. നിങ്ങൾ ഏതൊരു അടിമകളോട് പ്രാർത്ഥിച്ചാലും ഏതൊരു അടിമകളോട് ദുആ ചെയ്താലും അവരെല്ലാവരും അള്ളാഹു തആലയുടെ ഹിദായത്ത് ലഭിക്കേണ്ട ആളുകളാണ്. അപ്പോൾ അങ്ങനെ ഹിദായത്ത് ലഭിക്കേണ്ട ആളുകളാണോ ഏറ്റവും കൂടുതൽ പിൻപറ്റാൻ, അവരെയാണോ സ്വീകരിക്കാൻ നിങ്ങൾക്ക് വേണ്ടത്, അതല്ല ഹിദായത്ത് അതിന് മുഴുവൻ നൽകാൻ കഴിവുള്ള അള്ളാഹു തആലയോടാണോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മറ്റൊരു വജ്ഹ് എന്ന് പറയുന്നത് അതാണ്. അതുപോലെ തന്നെ ഈ അധ്യായത്തിൽ എന്തുകൊണ്ട് ഇത് കൊടുത്തു എന്നുള്ള കാര്യം, ഇതിൽ നിന്നും തൗഹീദുമായി ബന്ധപ്പെട്ട, കിതാബ് തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യം ഇതാണ്. ഹിദായത്തു തൗഫീഖ് എന്ന് പറയുന്നത് അത് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമാണ്. അത് ആ വിശ്വാസം ഉണ്ടായിരിക്കേണ്ടത് തൗഹീദിന്റെ ഭാഗമാണ്. ഹിദായത്തു തൗഫീഖ് അത് അള്ളാഹു തആലക്ക് മാത്രമാണ്. അതുപോലെ തന്നെ അത് മറ്റൊരാൾക്കും അതിനുള്ള അർഹതയില്ല, അതിന് ചെയ്തു തരാൻ സാധിക്കുകയുമില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകട്ടെ. കാരണം സയ്യിദ് വലദ് ആദമാണ്, ആദം സന്തതികളിലെ നേതാവാണ് അവിടുന്ന്. അള്ളാഹു തആല പടച്ച പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയേറിയ വ്യക്തിത്വമാണ്. അതോടൊപ്പം തന്നെ അവിടുന്ന് ഹിദായത്തിന് ഉടമപ്പെടുത്തുന്നില്ല, നന്മകളോ തിന്മകളോ ചെയ്തു തരാൻ അവിടുന്ന് യാതൊരു കഴിവുമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ച വഹി നമുക്ക് അറിയിച്ചു തരിക എന്നല്ലാതെ അള്ളാഹു തആലയുടെ കാര്യങ്ങളിൽ, ഇടപെടാനുള്ള കാര്യങ്ങളിൽ ഒന്നും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധ്യമല്ല എന്ന് വളരെ കൃത്യമായി അറിയിക്കുന്ന ഒരു കാര്യമാണ് ഇത്. ഇനി അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഹിദായത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ആമുഖങ്ങളുണ്ട്. ഹിദായത്ത്, അതിൻ്റെ അൻവാഉകൾ, ഹിദായത്ത് അത് എത്ര തരത്തിലുണ്ട് എന്നുള്ളതാണ്. കാരണം ഖുർആനിൽ ചില കാര്യങ്ങളിൽ ഹിദായത്ത് അത് സ്ഥിരപ്പെടുത്തിയതായിട്ട് കാണാം, ചില കാര്യങ്ങളിൽ ഹിദായത്ത് അത് അള്ളാഹു തആലക്ക് മാത്രമാണ് എന്ന് കാണാം. അപ്പോൾ ഏതൊക്കെ ഹിദായത്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പണ്ഡിതന്മാർ പറയുന്നു ഹിദായത്ത് അത് മൂന്ന് തരത്തിലുണ്ട്. ഹിദായത്ത് മൂന്ന് തരത്തിലുണ്ട്. ഒന്നാമത്തേത് ഹിദായത്തുൽ മഖ്ലൂഖാത്തിൽ ആമ ഇലാ മാ യൻഫഉഹ ഫീ മആശിഹ, എല്ലാ മനുഷ്യന്മാർക്കും ലഭിക്കുന്ന ഒരു ഹിദായത്തുണ്ട്. അത് മനുഷ്യരെന്നല്ല, മനുഷ്യർക്കും മൃഗങ്ങൾക്കും, അതുപോലെ തന്നെ മനുഷ്യരിൽ തന്നെ മുസ്ലിമിനും കാഫിറിനും എല്ലാം തന്നെ അള്ളാഹു തആല നൽകുന്ന ഒരു ഹിദായത്തുണ്ട്. ഈ ദുനിയാവിൽ ജീവിച്ചു പോകാനുള്ള ഒരു സന്മാർഗം അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട്. ഓരോ പടപ്പിനും അള്ളാഹു തആല നൽകിയിട്ടുണ്ട്. അള്ളാഹു സൂറത്തു താഹയിൽ പറഞ്ഞതുപോലെ ഖാല മൂസ അലൈഹിസ്സലാം പറയുന്നതായിട്ട്, ആരാണ് നിന്റെ റബ്ബ് എന്ന് ചോദിക്കുമ്പോൾ മൂസ അലൈഹിസ്സലാം പറയുന്നതായിട്ട് അള്ളാഹു തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഖാല റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖൽഖ സുമ്മ ഹദ, എൻ്റെ റബ്ബ് ആരാണെന്ന് വെച്ചാൽ എല്ലാത്തിനെയും പടക്കുകയും അതിന് കൃത്യമായ സന്മാർഗ നിർദ്ദേശം നൽകുകയും ചെയ്യുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അള്ളാഹു പടച്ച ഓരോ പടപ്പും അത് വെറുതെ അല്ല, അതിന് അള്ളാഹു തആല അതിന് വേണ്ടുന്നതായ സന്മാർഗം നൽകാതെ ഉപേക്ഷിച്ചിട്ടില്ല. അത് ചെറിയ എഴുന്നി നീങ്ങുന്ന ജന്തുക്കളാണെങ്കിൽ അവർ ആ ജന്തുക്കൾ ജനിച്ചു കഴിഞ്ഞാൽ അതിന് എവിടുന്നാണ് അതിൻ്റെ ഭക്ഷണം ലഭിക്കുക? അള്ളാഹു തആല പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരു കൊതുകിന് അതിൻ്റെ ഭക്ഷണം എവിടുന്നാണ്? അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് സന്മാർഗം കൊടുത്തിട്ടുണ്ട്. ഇനി മൃഗങ്ങളാകട്ടെ, അത് ചെറിയ കുഞ്ഞായി ജനിച്ചു വീഴുമ്പോൾ തന്നെ എവിടുന്നാണ് അതിന് പാല് കിട്ടുക? എവിടുന്നാണ് അതിന് ഭക്ഷണം കിട്ടുക? അള്ളാഹു തആല അതിന് കൃത്യമായ മാർഗനിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു മനുഷ്യക്കുട്ടിയായിട്ട് നമ്മൾ ജനിക്കുമ്പോൾ പോലും ആ കുട്ടിക്ക് എവിടുന്നാണ് പാല് കുടിക്കേണ്ടത് എന്നത് അള്ളാഹു തആല പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ജനിച്ച ഉടനെ തന്നെ ഒന്നും കഴിവില്ലാത്ത ആ കുട്ടിക്ക് എങ്ങനെയാണ് ഈ പാല് വലിച്ചു കുടിക്കണം, എന്നാലാണ് എനിക്ക് ആ പാല് ലഭിക്കുകയുള്ളൂ എന്ന് ആരാണ് ഹിദായത്ത് കൊടുത്തിട്ട്? അള്ളാഹു സുബ്ഹാനഹു തആല. അങ്ങനെ ജീവിതത്തിലുള്ള മുഴുവൻ പടപ്പുകളെയും എടുത്തു നോക്കിയാൽ അത് വലിയ അത്ഭുതമാണ്. അതിന്റെ പഠനം തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല മനസ്സിലാക്കാൻ ഏതൊരു കാഫറിനും മതിയായതാണ്. കാരണം എത്ര സൂക്ഷ്മമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഓരോന്നിനും അതിൻ്റെതായ പടപ്പുകൾ, അതിന് യോജിക്കുന്ന രൂപത്തിലെ നിറങ്ങൾ, യോജിക്കുന്ന രൂപത്തിലുള്ള ചലനങ്ങൾ, യോജിക്കുന്ന രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ, രൂപത്തിലുള്ള പാർപ്പിടങ്ങൾ, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല നൽകുന്ന ഹിദായത്താണ്. ഇതെല്ലാം യാദൃശ്ചികമായി ഉണ്ടാകുന്ന ഒരു കാര്യമല്ല, അങ്ങനെ ഉണ്ടാകാൻ സാധിക്കുകയുമില്ല. ഇത്ര കൃത്യമായി അത് അള്ളാഹു തആല നൽകിയിരിക്കുന്നു. അതാണ് ഒന്നാമത്തെ ഹിദായത്ത് എന്ന് പറയുന്നത്. ഈ ഹിദായത്ത് എല്ലാവരും ആസ്വദിക്കുന്നവരാണ്. അള്ളാഹുവിനെ വഴിപ്പെടുന്നവരായ മുഅ്മിനീങ്ങളും അള്ളാഹുവിനെ വഴിപ്പെടാത്ത കാഫിറുകളും മുശ്രിക്കുകളും എല്ലാവരും ഈ ഹിദായത്ത് അത് നുകരുന്നവരാണ്. കാരണം ഈ ഹിദായത്തില്ലാതെ ഒരാൾക്കും ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുകയില്ല. ഓരോ നിമിഷവും അള്ളാഹു തആലയുടെ ഈ ഹിദായത്ത് അവർക്ക് ആ നിലക്ക് ആവശ്യമുണ്ട്. ഇതാണ് ഒന്നാമത്തെ ഹിദായത്ത്. രണ്ടാമത്തെ ഹിദായത്ത് എന്ന് പറയുന്നത് അൽ ഹിദായത്തു ഇല ദീനി ഫി ദുനിയ. ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ദീനിലേക്ക് നൽകുന്ന ഒരു ഹിദായത്തുണ്ട്, ദീനിന് വേണ്ടിയിട്ടുള്ള ഹിദായത്ത്. ഇതിനു വേണ്ടി എല്ലാവർക്കും ഈ ഹിദായത്ത് ലഭിക്കുകയില്ല. ഈ ഹിദായത്ത് തന്നെ രണ്ടായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഹിദായത്തു തൗഫീഖി വൽ ഇദ്ആൻ, രണ്ട് ഹിദായത്തുൽ ഇർഷാദി വൽ ബയാൻ. ഹിദായത്തു തൗഫീഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു വ്യക്തിക്ക് സന്മാർഗം സ്വീകരിക്കാനുള്ള ഒരു തൗഫീഖ് കൊടുക്കും. സന്മാർഗം സ്വീകരിച്ച് അതിന് വഴിപ്പെടാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാൾക്ക് നൽകും. അതാണ് ഹിദായത്തു തൗഫീഖ് വൽ ഇദ്ആൻ എന്ന് പറയുന്നത്. അതിന് തൗഫീഖ് കിട്ടുക, ഇത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കയ്യിൽ മാത്രമുള്ള കാര്യമാണ്. മറ്റൊരാളും ഇത് ഉടമപ്പെടുത്തുന്നില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് തൻ്റെ പിതാവായ ആസറിന് ഹിദായത്ത് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് തൻ്റെ ഭാര്യക്കോ മക്കൾക്കോ ഹിദായത്ത് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൻ്റെ പിതൃവനായ അബൂ താലിബിന് ഹിദായത്ത് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അബൂ ലഹബിന് ഹിദായത്ത് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ അവിടുത്തെ കുടുംബത്തിലെ പല ആളുകൾക്കും അവിടുന്ന് ഹിദായത്ത് കൊടുക്കുവാൻ സാധിച്ചിട്ടില്ല. ഈ ഹിദായത്ത് എന്ന് പറയുന്നത് ഇത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കയ്യിൽ മാത്രമായിട്ടുള്ള കാര്യമാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതുണ്ട്. ഈ ഹിദായത്താണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും തിരിച്ചറിയേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവിന് പോലും ലഭിക്കാത്ത ഒരു ഹിദായത്താണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ജീവിതം അത് മുഴുവൻ പരിശ്രമിച്ചു. അവിടുത്തെ ദഅവത്തിന് വേണ്ടി സംരക്ഷണം ഏർപ്പെടുത്തി. അവിടുന്ന് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ ചെറുക്കാൻ വേണ്ടി നിന്ന അബൂ താലിബിന് ആ ഹിദായത്ത് ലഭിച്ചിട്ടില്ല. അതുപോലെ പല അമ്പിയാക്കൾക്കും അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾക്ക് പോലും ലഭിക്കാതെ അവർക്ക് കൊടുക്കാൻ സാധിക്കാത്ത ഒരു ഹിദായത്താണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇത് അള്ളാഹു തആലയുടെ വലിയ തൗഫീഖാണ്. ചില ആളുകൾ മക്കത്തും മദീനത്തൊക്കെ വർഷങ്ങളോളം ജീവിക്കുന്നുണ്ടാകും, പക്ഷെ അവർക്ക് ചിലപ്പോൾ ഒരു നിസ്കരിക്കാൻ പോലുള്ള തൗഫീഖ് അവർക്ക് ലഭിക്കുകയില്ല. അല്ല, അവർക്ക് തൗഹീദ് ഉൾക്കൊള്ളാൻ പോലും അവർക്ക് തൗഫീഖ് ലഭിക്കുകയില്ല. ചിലപ്പോൾ ഹറമിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഹറമിൻ്റെ ഹാദിമായിട്ട് പണിയെടുക്കുന്ന ആളായിരിക്കും, പക്ഷേ അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്നുള്ള തൗഹീദ് അത് അവൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഹറമിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ ചിലപ്പോൾ മുഴുകുന്ന പണിക്കാരൊക്കെ ആയിരിക്കും, പക്ഷെ അവരുടെ കയ്യിൽ ചിലപ്പോൾ ഉറുക്കുകളും മറ്റുമൊക്കെ നമുക്ക് കാണേണ്ടി വരും. അത് അവർക്ക് ഹിദായത്ത് ലഭിക്കാത്തത് കൊണ്ടാണ്. എന്നാൽ അതല്ല, ഹറമിൽ നിന്നൊക്കെ ഇതൊന്നും ഇതുവരെ കാണാത്ത പല യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ അവർക്ക് ഹിദായത്ത് ലഭിക്കുന്നുമുണ്ടാകും. അവർ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ടാകും. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോരുത്തരുടെയും കൽബ് നോക്കിയിട്ട് അള്ളാഹു തആല നൽകുന്ന ഒരു കാര്യമാണ് ഹിദായത്ത് എന്നുള്ളത്. അത് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്നത് അള്ളാഹുവിൻ്റെ വലിയ ഫദ്ലാണ് എന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തെ ഹിദായത്ത് ഹിദായത്തുൽ ഇർഷാദി വൽ ബയാൻ, അഥവാ നമുക്ക് ഒരാൾക്ക് സന്മാർഗം അള്ളാഹു തആല നമുക്ക് തൗഫീഖ് തന്നാൽ അത് മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഹിദായത്ത്. ഒരാൾക്ക് നമ്മൾ തൗഹീദിലേക്ക് ഒരാളെ നമ്മൾ ക്ഷണിക്കുന്നു, നമ്മൾ അയാൾക്കൊരു ഹിദായത്ത് കൊടുക്കുന്നുണ്ട്. അത് ഹിദായത്തുൽ ഇർഷാദ് അല്ലെങ്കിൽ ഹിദായത്തുൽ ബയാൻ എന്നാണ് അതിനെ പറയുക. അത് അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ തൗഫീഖ്, അത് പറയാനുള്ള തൗഫീഖ് നമുക്ക് കിട്ടണം. അത് സ്വീകരിക്കാനുള്ള തൗഫീഖ് ആ കേൾക്കുന്നവൻ അല്ലെങ്കിൽ വായിക്കുന്നവൻ അവന് കിട്ടണം. അതിനുള്ള ഒരു സബബായി അള്ളാഹു തആല നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ്, ഒരു ഹിദായത്ത് കൊടുക്കാനുള്ള ഒരു സബബ്. നാളെ നമ്മൾ ഷഫാഅത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അത് അള്ളാഹു തആല നൽകുന്ന കാര്യമാണ്. സ്വന്തമായി നമുക്ക് ഒരാൾക്കും ഹിദായത്ത് കൊടുക്കാൻ സാധിക്കുകയില്ല. അതാണ് ഈ അധ്യായത്തിൽ ഏറ്റവും കൃത്യമായി പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സ്വന്തമായി താല്പര്യമുള്ള ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കുവാൻ സാധിച്ചിട്ടില്ല. ഇത് അമ്പിയാക്കൾ ചെയ്തു വന്ന, ഉലമാക്കൾ ചെയ്തു വന്ന, അവരിൽ നിന്ന് പഠിച്ചു വന്ന ചെയ്തു വന്ന ആളുകൾക്ക് അള്ളാഹു തആല നൽകുന്ന ഒരു അനുഗ്രഹമാണ്, അള്ളാഹുവിൻ്റെ ഒരു ഫദലാണ്. ആ ഹിദായത്തിനുള്ള സബബായി മാറുക എന്നുള്ളത് അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, വഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൽ മുസ്തഖീം. ഓ നബിയെ, തീർച്ചയായും താങ്കൾ സിറാത്തൽ മുസ്തഖീമിലേക്ക് വഴി നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതിനുള്ള മാർഗങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. അതിനുള്ള ഹിദായത്തിന്റെ തൗഫീഖ് കിട്ടാനുള്ള മാർഗങ്ങൾ അത് ബയാൻ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജോലി. ഇപ്പൊ നമ്മൾ രണ്ടാമത് പറഞ്ഞ ദീനിലുള്ള, ദുനിയാവിൽ ദീനിൽ ഒരാൾക്ക് ഹിദായത്ത് കൊടുക്കുക എന്ന് പറയുന്നത് രണ്ടിനമാണ്. ഒന്ന് ഹിദായത്ത് തൗഫീഖ്, തൗഫീഖ് ഹിദായത്ത് കിട്ടാനുള്ള ആ ഒരു തൗഫീഖ് ഒരാൾക്കുണ്ടാകുക, അത് അള്ളാഹു തആലക്ക് മാത്രമാണ്. രണ്ട്, ഹിദായത്ത് ബയാൻ ചെയ്യുക, അത് വിശദീകരിച്ചു കൊടുക്കുക, അത് അള്ളാഹു ഉദ്ദേശിച്ച അമ്പിയാക്കൾക്കും അതുപോലെ തന്നെ പണ്ഡിതന്മാർക്കുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നൽകും. മൂന്നാമത്തെ ഹിദായത്തിന്റെ ഇനം എന്ന് പറയുന്നത് ഹിദായത്തുൽ ലദീന ആമനു ഇലൽ ജന്ന വ ഇലാ മനാസിലിഹിം ഫീഹാ. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് പ്രത്യേകമായി നൽകുന്ന ഒരു ഹിദായത്താണ് സ്വർഗത്തിലേക്ക് അവർക്കുള്ള ഹിദായത്ത്, സ്വർഗത്തിലുള്ള അവരുടെ വീടുകളിലേക്ക് അവർക്ക് പോകുവാനുള്ള ഒരു ഹിദായത്ത്, ഒരു വഴി നടത്തൽ, ഒരു സന്മാർഗം. നാളെ ഖിയാമത്ത് നാളിൽ ഹദീസിൽ കാണാൻ സാധിക്കും, ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും സ്വർഗവാസികൾക്ക് അവർക്ക് അവരുടേതായ ഒരു ഭവനങ്ങൾ അവിടെ ഉണ്ടാകും. ഓരോരുത്തർക്കും അള്ളാഹു തആല അവർക്ക് വേണ്ടിയുള്ള ഭവനങ്ങളുണ്ട്. ആരും സ്വർഗത്തിൽ വെറുതെ അലഞ്ഞു തിരിയുകയല്ല, ഓരോരുത്തർക്കും കൃത്യമായ ഭവനങ്ങളുണ്ട്. ആ ഭവനങ്ങളിലേക്ക് ഓരോരുത്തരും തങ്ങളുടെ ദുനിയാവിലുള്ള വീട്ടിൽ എത്രമാത്രം കൃത്യതയോടുകൂടി അവർ വഴിതെറ്റാതെ പോകുന്നു അതുപോലെ പോകുമെന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ഭവനം നമുക്ക് നൽകുമാറാകട്ടെ. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു യൂനുസിൽ പറഞ്ഞത്, ഇന്നല്ലദീന ആമനു വ അമിലു സ്വാലിഹാത്ത്, തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് യഹ്ദീഹിം റബ്ബുഹും ബി ഈമാനിഹിം, അവരുടെ ഈമാനിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ റബ്ബ് അവർക്ക് സന്മാർഗം നൽകുന്നതാണ്. തജ്രീ മിൻ തഹ്തിഹിമുൽ അൻഹാർ ഫീ ജന്നാത്തിൻ നഈം, സുഖാനുഭൂതികളുടെ സ്വർഗത്തിൽ താഴ്ഭാഗത്തോടുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിൽ അള്ളാഹു തആല അവർക്ക് ഹിദായത്ത് കൊടുക്കുന്നുണ്ട്. അഥവാ അവർ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും സ്വർഗത്തിൽ അവരുടെ ഭവനങ്ങളിലേക്ക് അവർ പ്രവേശിക്കുകയും ചെയ്യും. ഇത് നാളെ ഖിയാമത്ത് നാളിൽ മുഅ്മിനീങ്ങൾക്ക് മാത്രമായിട്ട് ലഭിക്കുന്ന ഹിദായത്താണ്. നമ്മൾ പറഞ്ഞു മൂന്നിനങ്ങളാണ്. ഒന്നാമത്തെ ഹിദായത്ത് മുഴുവൻ മനുഷ്യർക്കും ലഭിക്കുന്ന ഹിദായത്താണ്, അള്ളാഹു ഓരോന്നിനെയും പടച്ചിട്ട് അതിന് വേണ്ട സംവിധാനങ്ങൾ രേഖപ്പെടുത്തുക എന്ന ഹിദായത്ത്. രണ്ടാമത്തത് ദീനിന്റെ ഹിദായത്താണ്. ഇത് അള്ളാഹു തആലക്ക് മാത്രമുള്ള ഹിദായത്ത് എന്ന് പറയുന്നത് ഹിദായത്ത് തൗഫീഖാണ്. ഇത് അള്ളാഹു ഉദ്ദേശിക്കുന്ന ചില പടപ്പുകൾക്ക് കൊടുക്കുക എന്നുള്ളത് അത് ഹിദായത്തുൽ ബയാൻ വൽ ഇർഷാദാണ്. ഇത് അള്ളാഹു തആല ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അത് കൊടുക്കുവാനുള്ള സൗകര്യം കൊടുക്കും. മൂന്നാമത് നമ്മൾ പറഞ്ഞത് സ്വർഗത്തിലുള്ള ഹിദായത്താണ്. ഇനി ആ അധ്യായം വായിക്കാം. ബാബു ഖൗലില്ലാഹി തആല ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. ഈ ആയത്താണ് അദ്ദേഹം ഇതിന് തലക്കെട്ടായി കൊടുത്തിട്ടുള്ളത്. അള്ളാഹു തആല പറഞ്ഞു, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, ഓ നബിയെ, താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ താങ്കൾക്ക് സന്മാർഗത്തിലാക്കാൻ, ഹിദായത്തിലാക്കാൻ സാധിക്കുകയില്ല. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകുന്നു. വഹുവ അഅലമു ബിൽ മുഹ്തദീൻ, ആർക്കാണ് സന്മാർഗം നൽകേണ്ടത്, ഹിദായത്ത് നൽകേണ്ടത് എന്നത് ഏറ്റവും നന്നായി അറിയുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വതആല. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, താങ്കൾ ഉദ്ദേശിക്കുന്ന ആൾക്ക് ഹിദായത്ത് കൊടുക്കാൻ സാധിക്കുകയില്ല, താങ്കൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കാൻ സാധിക്കുകയില്ല. ഇവിടെ മൻ അഹ്ബബ്ത എന്നുള്ളതിന് പണ്ഡിതന്മാർ രണ്ട് തഫ്സീർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഒന്ന്, മൻ അഹ്ബബ്ത ഹിദായത്തഹു, താങ്കൾ ആർക്കാണ് ഹിദായത്ത് ഇഷ്ടപ്പെടുന്നത് അവർക്ക് ഹിദായത്ത് കൊടുക്കാൻ സാധിക്കുകയില്ല. രണ്ട്, മൻ അഹ്ബബ്തഹു, താങ്കൾ ആരെയാണ് ഇഷ്ടപ്പെടുന്നത് അവർക്ക് ഹിദായത്ത് കൊടുക്കാൻ സാധിക്കുകയില്ല. ഒന്ന്, ആർക്കാണോ ഹിദായത്ത് കിട്ടണമെന്ന് താങ്കൾ ഇഷ്ടപ്പെടുന്നത് അവർക്ക് ഹിദായത്ത് കൊടുക്കാൻ സാധിക്കും. രണ്ട്, ഏതൊരു വ്യക്തിയാണോ താങ്കൾ ഇഷ്ടപ്പെടുന്നത് അവർക്ക് ഹിദായത്ത് കൊടുക്കാൻ സാധിക്കുകയില്ല എന്നാണ്. അപ്പൊ ഏതൊരു വ്യക്തിയാണോ ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ എന്നാണ് അതിന്റെ തഫ്സീറെങ്കിൽ അവിടെ സ്വാഭാവികമായി ഒരു ചോദ്യം ഉണ്ടാകും. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാഫിറായ അബൂ ത്വാലിബിനെ ഇഷ്ടപ്പെടുക? മൻ അഹ്ബബ്ത എന്നാണ് പറഞ്ഞത്, താങ്കൾ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് താങ്കൾക്ക് ഹിദായത്ത് കൊടുക്കാൻ സാധിക്കുകയില്ല എന്നാണ്. അപ്പൊ അബൂ ത്വാലിബ് കാഫിറാണല്ലോ, അപ്പൊ കാഫിറിനെ എങ്ങനെയാണ് ഇഷ്ടപ്പെടുക? കാഫറിന് ഇഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളത് ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ്. അൽ വലാഉ വൽ ബറാ എന്ന് പറഞ്ഞാൽ അതാണ്. മുസ്ലിമിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നു, കാഫറിനെ വെറുക്കുന്നു. തൗഹീദിനെ ഇഷ്ടപ്പെടുന്നു, ഷിർക്കിനെ വെറുക്കുന്നു. അപ്പൊ എന്താണ് അങ്ങനെ പറഞ്ഞത്? പണ്ഡിതന്മാർ പറയുന്നത് അത് ഹുബ്ബൻ തബീഇയൻ ലാ ശർഈയൻ, അത് പ്രകൃതിയാൽ ഉണ്ടാകുന്ന ഒരു സ്നേഹമാണ്, ശർഈയായ ഒരു സ്നേഹമല്ല അത്. എന്താണ് പ്രകൃതിയായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത്? ഒരാളുടെ ഹൃദയത്തിൽ അവൻ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ഹബ്ബ് ഉണ്ടാകും. അത് എല്ലാവരോടും ഉണ്ടാവുകയില്ല. സ്വന്തം ഉപ്പയോട്, കാഫിറായാലും ഒരു മുഅ്മിൻ ഉണ്ടാകും. സ്വന്തം മകനോട്, അവൻ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിലും ഉണ്ടാകും. അത് എല്ലാ മനസ്സിൽ, എല്ലാവരുടെ മനസ്സിലും ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന കാര്യമാണ്. അതെങ്ങനെയാണ് വേർതിരിച്ചറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതൊരിക്കലും നമുക്ക് എന്തെങ്കിലുമൊക്കെ അയാളുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് നമുക്ക് ഉണ്ടായിയെടുക്കുന്ന കാര്യമല്ല, നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, നമ്മളങ്ങനെ തേടിയിട്ടുണ്ടാക്കുന്ന കാര്യവുമല്ല, നമ്മുടെ ഹൃദയത്തിൽ തന്നെ നിക്ഷേപിക്കപ്പെട്ട ഒരു സ്നേഹമാണത്. അതിപ്പോ ഒരു മക്കൾ എത്ര കുരുത്തം കെട്ട മക്കളായാലും മാതാപിതാക്കൾ അനുസരിക്കുന്നില്ല എങ്കിലും ആ പിതാവിന് മോനോടൊരു സ്നേഹം ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും. അത് അള്ളാഹു തആല അങ്ങനെ ഉള്ളിൽ നിക്ഷേപിച്ച കാര്യമാണ്. ഇനി മാതാപിതാക്കളോടാകട്ടെ, തിരിച്ചും മക്കൾക്ക് അങ്ങനെ ഉണ്ടാകും. അതുപോലെ സ്വന്തം കുടുംബക്കാരോട് അങ്ങനെ ഒരു ഹബ്ബ് ഉണ്ടാകും. അത് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളോട് അങ്ങനെ ഉണ്ടാകുക, കാഫിറായ മക്കളോട് ആ രൂപത്തിൽ ഒരു ഹബ്ബ് മനസ്സിലുണ്ടാവുക, അതുപോലെ തന്നെ കാഫിറായ മാതാപിതാക്കളോട് അല്ലെങ്കിൽ സഹോദരങ്ങളോട് ആ രൂപത്തിൽ ഹൃദയത്തിൽ നിന്ന് ഉണ്ടാകുന്ന ആ ഒരു ഹബ്ബ്, അത് അല്ലാഹു തആല നമ്മെ ശിക്ഷിക്കുന്ന ഹുബ്ബല്ല, മറിച്ച് അത് അനുവദിക്കപ്പെടുന്ന ചില ഹുബ്ബാണ്. ആ ഹുബ്ബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിനോട് ഉണ്ടായിട്ടുള്ളത്. ചില ആളുകൾ ഈ ആയത്ത് എടുത്തുകൊണ്ട് ഇതിനെ ദുർവ്യാഖ്യാനിച്ച് കളയും, എല്ലാ കാഫിറിനെയും ഇഷ്ടപ്പെടാം, കാഫിറുകളോട് ഇഷ്ടപ്പെടാം എന്നുള്ളതിന് തെളിവാണ് ഈ ആയത്ത് എന്ന് ദുർവ്യാഖ്യാനിക്കുന്നത് കാണാൻ സാധിക്കും. അത് ശരിയല്ല, മറിച്ച് ഇത് സ്വന്തം കുടുംബത്തിനോട് ഉണ്ടാകുന്ന തുബീഇയായ ഉണ്ടാകുന്ന ഒരു ഹുബ്ബാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതെല്ലാ ആളുകളോടും ഉണ്ടാവുകയില്ല എന്ന കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ട് അബൂ താലിബിന്റെ വിഷയമാണ് ഈ ആയത്ത് ഇറങ്ങാനുള്ള പശ്ചാത്തലം. അത് അവസാനത്തിൽ ഇദ്ദേഹം പറയുന്നുണ്ട്, വലാക്കിൻ അല്ലാഹു യഹ്ദി മയ്യശ, എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു തആല ഹിദായത്ത് കൊടുക്കും. അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ് ഹിദായത്ത് കൊടുക്കുക. അള്ളാഹു തആല നമുക്ക് തൗഹീദിലേക്ക് ഹിദായത്ത് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ്. അതല്ലാതെ നമ്മളുടെ കഴിവ് കൊണ്ട്, തൗഹീദിന്റെ ആയത്തുകളൊക്കെ മനസ്സിലാക്കാനുള്ള നമ്മുടെ ബുദ്ധിശക്തി കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായ തഖ്വയുള്ള ആളുകളായതുകൊണ്ട് എന്ന് നമ്മൾ കരുതാൻ പാടില്ല. മറിച്ച് ഹിദായത്ത് നൽകുന്നത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. എല്ലാ ആളുകൾക്കും ഹിദായത്ത് ലഭിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അതല്ല നമ്മൾ അതിന് അർഹതയുണ്ട് എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ ഹിദായത്താണ്. ഇനി നമുക്ക് അതിനുശേഷം നമുക്ക് സുന്നത്തിലേക്ക് ഹിദായത്ത് നൽകി. ഒരുപാട് ആളുകൾ തൗഹീദിലുണ്ട്, പല രൂപത്തിലുള്ള കക്ഷികളായിട്ടും പല രൂപത്തിലുള്ള വ്യതിയാന കക്ഷികളായിട്ടൊക്കെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ പോകുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നൊക്കെ മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഏതൊരു മാർഗത്തിലാണ് ഉണ്ടായത്, ആ മാർഗത്തിലാണ് ശരിയായി ജീവിക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കി അതിൽ ഹിദായത്ത് ലഭിച്ചിട്ടുണ്ടെങ്കിലും അത് നമ്മുടെ എന്തെങ്കിലുമൊക്കെ കഴിവുകൊണ്ടല്ല, ഞാൻ അങ്ങനെ ആയതുകൊണ്ടാണ്, ഞാൻ മുന്തിയ ആളായതുകൊണ്ടാണ് അള്ളാഹു എന്നെ തെരഞ്ഞെടുത്തത് എന്നൊരിക്കലും നമ്മൾ വിചാരിക്കാൻ പാടില്ല. അതൊക്കെ അള്ളാഹു തആലയുടെ ഔദാര്യമാണ്. അതേത് നേരവും നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയവും നമുക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫളഹുല്ലാ അദ്ദേഹം ഇത് വിശദീകരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയേണ്ടതുണ്ട്, നീ ഒരു പക്ഷേ ചിലപ്പോ മസ്ജിദുൻ നബവിയിൽ വലിയ അധ്യാപകനായിരിക്കാം, അല്ലെങ്കിൽ വലിയ പണ്ഡിതനായിരിക്കാം, എങ്കിൽ പോലും നീ വലിയ ഹിദായത്തിലായി എന്ന് വിചാരിച്ച് നീ അഹങ്കരിക്കാൻ പാടില്ല. നിനക്കൊരു ഒരാത്മവിശ്വാസം, ഞാൻ എല്ലാം തികഞ്ഞു, എനിക്കെല്ലാ ഹിദായത്തും ലഭിച്ചു എന്ന രൂപത്തിൽ നീ ഹിദായത്തിന്റെ കാര്യത്തിൽ നീ നിർഭയനാകാൻ പാടില്ല. മറിച്ച് ഹിദായത്ത് നമ്മൾ അതുകൊണ്ടാണ് അള്ളാഹു തആല നമ്മൾ എപ്പോഴും അത് ചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, കാരണം ആ ഹിദായത്തിൽ ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. ഹിദായത്ത് ഓരോ നിമിഷവും ആവശ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില കാലഘട്ടങ്ങൾ വരും, അന്ന് രാവിലെ ഒരാൾ മുസ്ലിം ആണെങ്കിൽ വൈകിട്ട് ചിലപ്പം കാഫിറായിപ്പോവും, വൈകിട്ട് മുഅ്മിനായ ഒരു വ്യക്തി രാവിലെ കാഫിറായിപ്പോവും. ഈ കാര്യം നമുക്ക് എപ്പോഴും പേടിച്ചുകൊണ്ടാണ് നമസ്കാരത്തിൽ ഹിദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത്. അതല്ലാതെ നമ്മളൊരു ഔപചാരികമായി അങ്ങനെ ഒരു വെറുതെ ചോദിക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് അതിനാവശ്യക്കാരാണെന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് ചോദിക്കേണ്ടത്. അദ്ദേഹം പറയുന്നുണ്ട്, എന്നിട്ട് എനിക്ക് വേണമെങ്കിൽ പേര് പറയാൻ സാധിക്കും, നമ്മളോടൊപ്പം തൗഹീദിലും സുന്നത്തിലും ഉണ്ടായിരുന്ന ചില ആളുകൾ കടുത്ത സൂഫികളായി തീർന്നിട്ടുണ്ട്. അദ്ദേഹം പറയുക, പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ തൗഹീദിലേക്ക് ക്ഷണിച്ചിരുന്ന ചില പണ്ഡിതന്മാർ സൂഫികളുടെ ശിർക്കൻ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്ന ആളുകളായി തീർന്നിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ബോധ്യം ഉണ്ടാവും, നമ്മുടെ നാട്ടിലും അറിയുന്ന പരിചയത്തിലുമൊക്കെ തൗഹീദിലുണ്ടായിരുന്ന ആളുകൾ ചിലപ്പോൾ മുർത്തദ്ദായി പോയ ചിലപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകും. ഇതൊക്കെ അള്ളാഹു തആല ഇന്നലെ വരെ തൗഹീദിനോട് സംസാരിച്ച ആളുകൾക്ക് പോലും ആ കാര്യം സംഭവിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നമ്മൾ എപ്പോഴും ദുആ ചെയ്യേണ്ട കാര്യമാണ് ഹദീന സിറാത്തുൽ മുസ്തഖീം. അതുപോലെ നമ്മുടെ ഒന്ന് യോഗ്യത കൊണ്ട്, അല്ലെങ്കിൽ നമ്മളൊക്കെ പഠിച്ച അളവ് കൊണ്ട്, നമ്മളൊക്കെ മനസ്സിലാക്കുന്നതിന്റെ പവർ കൊണ്ട് നമ്മൾ നിലനിന്നു പോകുന്ന ഒരു കാര്യമല്ല ഹിദായത്ത്. ഹിദായത്ത് എന്ന് പറയുന്നത് അത് നമ്മുടെ ഇൽമിന്റെ അടിസ്ഥാനത്തിലൊന്നും നമുക്ക് എപ്പോഴും ലഭിക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് അള്ളാഹുവിന്റെ ഔദാര്യമാണ്, അള്ളാഹു നൽകുന്ന ഫദലാണ്, അള്ളാഹുവിന്റെ മിന്നത്താണ് എന്നുള്ള കാര്യം എപ്പോഴും തിരിച്ചറിയുകയും അതിൽ പേടിയുണ്ടാവുകയും വേണം. ഇത് നഷ്ടപ്പെടുന്ന മാർഗങ്ങളിൽ മാറി നിൽക്കണം. ഇതിനെപ്പോഴും ഒരു നിധി പോലെ സൂക്ഷിക്കണം. അള്ളാഹു തആലയോട് നിരന്തരം പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഹിദ്ര സിറാത്തുൽ മുസ്തഖീം. അതുപോലെ അള്ളാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലാ ദീനി, അള്ളാഹുവെ ഹൃദയങ്ങൾ മാറ്റിമറിക്കുന്നവനായ റബ്ബെ എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് നമ്മൾ ദുആ ചെയ്യണം. അത് നിരന്തരം ആത്മാർത്ഥമായി ഉള്ളിൽ തട്ടി ദുആ ചെയ്യണം. ഇത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. വഹു അഅലമു ബിൽ മുഹ്തദീൻ, അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് ആർക്കാണ് ഹിദായത്ത് കൊടുക്കേണ്ടത് എന്ന് ഏറ്റവും നന്നായി അറിയുന്ന. അപ്പൊ ആർക്കെങ്കിലും അങ്ങനെ ഹിദായത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിലും നമ്മൾ വല്ലാതെ ബേജാറാകണ്ട. അള്ളാഹു തആല ഒരാളോടും അനീതി ലഭി കാണിക്കുകയില്ല. അല്ലെ, നമ്മൾ ഖുർആനിലെ ചില ആയത്തുകൾ കാണാറുണ്ട്, ഇന്നല്ലാഹു യഹ്ദി മൈ യശാ വയുദില്ലു മൈ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർ അവൻ ഹിദായത്തിലാക്കുന്നു, ഉദ്ദേശിക്കുന്നവരൻ വഴിപഴപ്പിക്കുന്നു. ഇതിന് ചെറിയ ഒരു ആഡിങ് കൂടി കൊടുത്താൽ, അതിന്റെ തഫ്സീറിൽ കൊടുത്താൽ അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നല്ലാഹു യഹ്ദി മൈ യശാ ഫദ്ലൻ, അള്ളാഹു തആല ആരെങ്കിലും ഹിദായത്തിലാക്കുന്നുണ്ടെങ്കിൽ ഫദ്ലൻ, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടാണ്. വയുദില്ലു മൈ യശാഉ അദ്ലൻ, അള്ളാഹു ആരെങ്കിലും വഴിപഴപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൽ നീതിയോടുകൂടെയാണ്. അള്ളാഹു തആല ഒരാളെ നല്ല അള്ളാഹുവിന് മാത്രം പ്രാർത്ഥിച്ച് അള്ളാഹുവിനോട് മാത്രം സഹായം തേടി സദാ അള്ളാഹു തആലയോട് അങ്ങേയറ്റം ഹുബ്ബും സ്നേഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തൊക്കെ പിൻപറ്റുന്ന ഒരാളെ അന്യായമായി അള്ളാഹു തആല ഹിദായത്ത് നിന്ന് പുറത്താക്കുകയില്ല. അങ്ങനെ ആരും ബേജാറാകണ്ട. അള്ളാഹു തആല അതിൽ നീതിയോടുകൂടി മാത്രം അങ്ങനെ ചെയ്യുന്നു. ഒരാൾക്ക് ഹിദായത്ത് ലഭിച്ചിട്ടില്ലെങ്കിൽ അത് നീതിയാണ്, കാരണം അതിന് അർഹതയില്ല. അല്ലാതെ ദുൽമനായിക്ക് ഒരാൾ അക്രമം കാണിച്ചുകൊണ്ട് ഒരാൾക്ക് ഹിദായത്ത് അള്ളാഹു തആല തടയുകയില്ല. നല്ല മനുഷ്യ അയാൾക്ക് ഹിദായത്ത് കിട്ടുന്നില്ല, അയാൾ പള്ളിന്റെ പക്കത്ത് തന്നെ ഉണ്ട്, പല ക്ലാസ്സുകളും കേൾക്കുന്നുണ്ട്. ചിലപ്പോ നമ്മളെ പൊതുപരിപാടിക്ക് സ്പീക്കറൊക്കെ അതിനൊക്കെ എന്നും ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തിയായിരിക്കും, കാഫിറായിരിക്കും. അയാൾ വർഷങ്ങളോളം എല്ലാ പരിപാടിയും കേൾക്കുന്നുണ്ട്, എല്ലാ തൗഹീദും കേൾക്കുന്നുണ്ട്, പക്ഷെ അതിനുള്ള ഹിദായത്ത് അയാൾക്ക് ലഭിക്കുകയില്ല. നമുക്ക് ബേജാറാവേണ്ട ആവശ്യമില്ല, കാരണം അയാൾക്ക് അയാളുടെ ഹൃദയത്തിന് അതിന് യോഗ്യതയില്ല എന്നതുകൊണ്ടാണ്. നമ്മളത് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കണം, അത് വേറൊരു വിഷയം. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാൾക്ക് ഹിദായത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ അത് നീതി മാത്രമാണ്. അബൂ താലിബ് മുസ്ലിം ആകാത്തത് അള്ളാഹു തആലയുടെ നീതിയാണ്. അള്ളാഹു തആല ഒരു ദുൽമും അബൂ താലിബിനോട് ചെയ്തിട്ടില്ല, അയാളത് സ്വീകരിക്കാത്തത് കൊണ്ടാണ് അയാൾക്കത് നഷ്ടപ്പെട്ടത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. വഹു അഅലമു ബിൽ മുഹ്തദീൻ, അള്ളാഹു ആണ് ഹിദായത്ത് നൽകുന്നത് ഏറ്റവും നന്നായി അറിയുന്നത്. ഈ ആയത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് ഇത് കൻസുൻ ഫി തൗഹീദാണ്, തൗഹീദിന്റെ ഒരു നിധിയാണ് ഈ ആയത്ത്. കാരണം ഈ ആയത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും സ്വന്തം നിലക്ക് ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരു മനുഷ്യന് ദുനിയാവിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരം ഏതാണെന്ന് ചോദിച്ചാൽ ഒരാൾക്ക് ഹിദായത്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഹിദായത്ത് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉപകാരം. നമ്മൾ ബാക്കി എന്ത് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാലും അത് നശിവും, ദുനിയാവിൽ നശിവും. ഹിദായത്ത് എന്ന് പറയുന്ന ആഖിറത്തിലേക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്, അവന് സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്ന കാര്യമാണ്. അത് കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിയുന്നില്ല, അള്ളാഹുവിന്റെ റസൂലിന് കഴിയുന്നില്ലെങ്കിൽ അതിന് താഴെയുള്ള ആളുകൾക്ക് ഒരിക്കലും കഴിയുകയില്ല. അതുകൊണ്ട് ഇത് മുഴുവനും അള്ളാഹു തആലയോട് ചോദിക്കേണ്ടതാണ് എന്നുള്ള മഹത്തായ തൗഹീദിന്റെ പാഠവും ഈ ആയത്തിലുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്നൊരു ഹദീസാണ് അദ്ദേഹം ഇദ്ദേഹത്തിൽ കൊടുത്തിട്ടുള്ളത്, ആ ഹദീസ് കൂടി വായിക്കാം. വഫി സഹീഹി عن ابن المسيب عن أبيه قال لما حضرت أبا طالب الوفاة جاءه رسول الله صلى الله عليه وسلم وعنده عبد الله بن أبي أمية وأبو جهل فقال له يا عم قل لا إله إلا الله كلمة أحاج لك بها عند الله فقال له أترغب عن ملة عبد المطلب فعاد عليه النبي صلى الله عليه وسلم فأعاد فكان آخر ما قال هو على ملة عبد المطلب وابى ان يقول لا اله الا الله فقال النبي صلى الله عليه وسلم لا استغفرن لك ما لم انه عنك فانزل الله عز وجل ما كان للنبي والذين امنوا ان يستغفروا للمشركين الايه وانزل الله في ابي طالب انك لا تهدي من احببت ولكن الله يهدي من يشاء تريماني ادياتل ഉള്ളത് وفي الصحيح صحيح കൊടുത്തിട്ടുണ്ട് صحيح ഇവിടെ ഉദ്ദേശിക്കുന്നത് സഹീഹ് ബുഖാരിയിൽ മുസ്ലിമിൽ ഉള്ള ഒരു ഹദീസാണ് ഈ ഹദീസ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത് അൻ ഇബ്നു അൽ മുസയ്യിബ് മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഇബ്നു അൽ മുസയ്യിബ് ആണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പേര് മുസയ്യിബ് എന്നും മുസയ്യിബ് എന്നും എന്ന രണ്ട് രൂപത്തിലുമൊക്കെ പറയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ ഹദീസ് തന്റെ അൻ അബീഹി തന്റെ വാപ്പയിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നത്. അപ്പൊ വാപ്പയാണ് ഈ ഹദീസ് നടക്കുന്ന സ്ഥലത്തുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സന്ദർഭത്തിലുള്ളത് വാപ്പയാണ്, മുസയ്യിബാണ്. അദ്ദേഹത്തിൽ നിന്നും മകനായ ഇബ്നു മുസയ്യിബാണ് ഈ ഹദീസ് നമുക്ക് റിവായത്ത് ചെയ്തു തരുന്നത്. അദ്ദേഹം പറയുകയാണ്, അഥവാ വാപ്പ പറയുന്നതായിട്ട് പറയുകയാണ്. വാപ്പ പറഞ്ഞു, അഥവാ മുസൈബ് പറഞ്ഞു, ലമ്മ ഹളറത് അബാ താലിബിനിൽ വഫാത്ത്, അബു താലിബിന് വഫാത്തിന്റെ സമയം ആഗതമായപ്പോൾ, വഫാത്താകുന്ന മരണാസന്നമായപ്പോൾ എന്നുള്ളതാണ് ഹദീസിൽ ആരംഭിക്കുന്നത്. ഇവിടെ മരണാസന്നമായപ്പോൾ എന്ന് അറിയിക്കുന്ന പണ്ഡിതന്മാർ പ്രത്യേകം പറയുന്നത്, അത് മരണം റൂഹിൽ എത്തുന്ന ആ സമയം എന്നതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മറിച്ച് അബു താലിബ് മരണശയ്യയിൽ കിടക്കുന്ന, രോഗവുമായി കിടക്കുന്ന സമയത്ത് എന്നതാണ്. കാരണം ഈ ഹദീസിൽ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കാനാണ്. ഒരാളുടെ തൊണ്ടക്കോയിലേക്ക് റൂഹെത്തിയ ഗർഗർ ശബ്ദം കേൾക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. ആ സമയത്ത് അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് ഉപകാരവുമില്ല. ഫിറഔൻ മുങ്ങിച്ചാകാൻ നേരം ഫിറഔൻ എന്ത് ചെയ്തിട്ടുണ്ട്? മൂസ അലൈഹി സ്വലാമിന്റെയും ഹാറൂനിന്റെയും ബനു ഇസ്രായേൽകാരുടെ അള്ളാഹുവിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് അയാൾക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. മരണം മുന്നിൽ കാണുന്ന സമയത്ത് അഥവാ ഗർഗറ ശബ്ദമെത്തി നമുക്ക് മലക്കുൽ മൗത്തിനെ കാണുന്ന സമയത്ത് ഞാൻ ഇസ്ലാമായി, ഞാൻ മുസ്ലിമായി എന്ന് പറയുന്നത് കൊണ്ട് കാര്യമില്ല. ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത്. കാരണം അത് അതുകൊണ്ട് കാര്യമില്ല എന്നറിയപ്പെട്ടതാണ്. മറിച്ച് അബൂ താലിബ് രോഗമായി കിടക്കുകയാണ്. ചില രോഗങ്ങൾ കണ്ടാൽ നമുക്കറിയാം ഇത് അവസാനമായിട്ടുണ്ട് എന്ന് അറിയുന്ന ചില രോഗങ്ങളുണ്ട്. അപ്പൊ ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിക്കുന്നത്. ജാഅഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഇന്ദഹു അബ്ദുല്ലാഹി ബിനു അബി ഉമയ്യ വ അബൂ ജഹൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോയി. ഇതിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, കാഫിറുകളെ രോഗിയായി കിടക്കുന്ന സമയത്ത് നമുക്ക് സന്ദർശിക്കാം, ഇതുപോലെ ഉപകാരങ്ങൾ ഉണ്ട് എങ്കിൽ അവർ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ സാധിക്കും. അവർ അവസാന സമയമാണ്, ഇസ്ലാമിലേക്ക്, ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ അവർക്ക് ദീനിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അവസാന സമയത്ത് ഹിദായത്ത് അവർക്ക് ലഭിച്ചാൽ അത് വലിയ ഉപകാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യഹൂദിയായ ഒരു കുട്ടിയുടെ അടുക്കലേക്ക് പോയി ദീന് പറഞ്ഞു കൊടുക്കുകയും ആ ഉപ്പ അതി അബൽ ഖാസിം, അബുൽ ഖാസിം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുനിയത്താണ്, അദ്ദേഹത്തെ അനുസരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി ഷഹാദത്ത് ചൊല്ലുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷിച്ചതുമായ കാര്യം നമുക്കറിയാം. ആ കുട്ടി മരിക്കാൻ പോകുന്ന സമയത്താണ്, അത് അനുവദനീയമായ കാര്യമാണ്. ഒരു കാഫിറായ വ്യക്തി, നമ്മുടെ ചിലപ്പോൾ അടുത്ത അയൽവാസിയാണ്, അല്ലെ നമ്മുടെ വീട്ടിലൊക്കെ പണിയെടുക്കുന്ന ആളാണ്, അല്ലെങ്കിൽ അങ്ങനെ അടുത്ത ആളാണ്, നമ്മുടെ ഷോപ്പിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ്, അയാൾ അവസാനം മരിക്കാൻ കിടക്കുന്ന സമയത്താണ് എങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരാളെ റോട്ടിൽ പെട്ടെന്ന് ആക്സിഡൻ്റ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു അവസ്ഥയാണെന്ന് വിചാരിക്കുക, അയാൾ അപകടത്തിൽപ്പെട്ട് കിടക്കുകയാണ്, നമുക്ക് വേണമെങ്കിൽ അയാൾ ഹോസ്പിറ്റലിൽ നമ്മളാണ് കൊണ്ടുപോകുന്നത്, പോകുന്ന വയിലായിട്ട് പറഞ്ഞു കൊടുക്കാം, നമ്മൾ മടിക്കേണ്ടതില്ല. ഇലാഹ ഇല്ലല്ലാഹ് പറയും, അള്ളാഹു മാത്രമാണ് ഇലാഹ്, അത് പറഞ്ഞു കൊടുക്കണം. അള്ളാഹു മാത്രമേ ആരാധനക്കർഹനുള്ളൂ, അവനെ മാത്രമേ ഇബാദത്ത് ചെയ്യുകയുള്ളൂ എന്നത് നീ ഒന്ന് പറയും. കാരണം അവസാനം അയാൾക്ക് അത് പറയാൻ സാധിച്ചാൽ അത് അവസാനത്തെ അവസരമാണ്. അയാൾക്ക് അതിനുശേഷം ഒരു അമല് പോലും അയാൾക്ക് ചെയ്തിട്ടില്ല എങ്കിൽ പോലും അയാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. അത് നമ്മൾ മറന്നുപോകാൻ പാടില്ല. അത് പറഞ്ഞു കൊടുക്കാൻ മറന്നുപോകാൻ പാടില്ല. നമുക്ക് സാധിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്, നല്ലൊരു മനുഷ്യനാണ് എന്ന് നമുക്കൊരു കാഫറിനെ കുറിച്ച് തോന്നുന്നുണ്ട് എങ്കിൽ നമുക്ക് അയാൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും വലിയ കാര്യം അയാൾക്ക് ഹിദായത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര മാത്രമാണ് അബൂ താലിബ് സഹായം ചെയ്തത് എന്ന് നമുക്ക് എല്ലാവർക്കും ചരിത്രത്തിൽ അറിയാൻ സാധിക്കുന്നതാണ്. കാരണം കൂടെ ഉണ്ടായിരുന്ന സഹാബത്തിൽ പലർക്കും പല ഉപദ്രവങ്ങളും ലഭിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെയുള്ള ഉപദ്രവങ്ങൾ കാര്യമായി ലഭിച്ചിട്ടില്ല. ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങൾ വളരെ കുറവായിരുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായി പണ്ഡിതന്മാർ പറയുന്നു, ഒന്ന്, അവിടുത്തെ കുടുംബം ഏറ്റവും വലിയ കുടുംബം, അള്ളാഹുവിന്റെ സംരക്ഷണം ഏറ്റവും മുകളിലുണ്ട്. അതിനുശേഷം ദുന്യവിയായ സബബുകൾ നോക്കിയാൽ അവിടുത്തെ ഏറ്റവും ഉന്നതമായ കുടുംബത്തിലാണ്. അതോടൊപ്പം തന്നെ അവിടുന്ന് ഉപ്പ പോലും ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും അബൂ താലിബ് ഉണ്ടായിരുന്നു. അബൂ താലിബ് തന്റെ മക്കളെക്കാളും സ്നേഹിച്ചിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ മക്കളെ നോക്കുന്നതിനേക്കാളും കൂടുതൽ ആരെ നോക്കിയിട്ടുണ്ടായിരുന്നു? അല്ലെ, തന്റെ മക്കൾ ആരാണ്? അലി റളിയല്ലാഹു അൻഹു, ജാഫർ റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി താലിബ്, ജാഫർ ബിൻ അബി താലിബ്, അവരെ നോക്കുന്നതിനേക്കാളും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കിയിരുന്നു, തന്റെ സഹോദര പുത്രനെ നോക്കിയിരുന്നു എന്നുള്ളതാണ്. അവരെല്ലാവരും ഉപദ്രവിക്കാൻ വന്നപ്പോൾ അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ അബൂ താലിബ് പാടിയിട്ടുള്ള, പറഞ്ഞിട്ടുള്ള പല കവിതകളും അത് ശേഖരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്നും ആളുകൾ പഠിക്കുന്നുണ്ട്. അതിലൊരു വരിയാണ് അദ്ദേഹം പറയുന്നത്. അയാൾ പറയുന്നത്, വല്ലാഹി ലൻ യസ്ലു ഇലൈക ബിജംഇഹിം ഹത്താ ഉവസദ ഫി തുറാബി ദഫീന, എന്റെ ദേഹത്ത് മണ്ണ് പുരളാതെ, ഞാൻ മരണപ്പെട്ടു പോകാതെ അവരെത്ര വലിയ കൂട്ടം വന്നു കഴിഞ്ഞാലും അത് താങ്കളിലേക്ക് എത്തുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിനെ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും മനുഷ്യന്മാരുടെ ദീനിൽ ഏറ്റവും ഖൈറുദ്ദീൻ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനാണെന്ന് അബൂ താലിബ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരുപാട് പാഠങ്ങളുണ്ട്. ദീനുൽ ഇസ്ലാം കേവലം അംഗീകരിച്ചുകൊണ്ട് അത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമല്ല, അത് സ്വീകരിക്കണം, അത് ഷഹാദത്ത് വലിയ സ്വീകരിക്കണം. അല്ലെങ്കിൽ ഇസ്ലാമെ കുറിച്ച് കുറെ പുകഴ്ത്തി പറഞ്ഞത് കൊണ്ടോ ഇസ്ലാമിൽ വലിയ ഖൈറുകളുണ്ട് എന്ന് എടുത്തു പറഞ്ഞുകൊണ്ടോ ഒന്നും കാര്യമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അബൂ താലിബാണ് സ്വർഗത്തിൽ ആദ്യമായി പ്രവേശിക്കേണ്ടത്. ഷഫാഅത്തിന്റെ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു അബൂതാലിബ് നരകത്തിൽ തന്നെയാണ്. അവിടെയുള്ള ഒരു ഷഫാഅത്ത് ഏറ്റവും അടിത്തട്ടിൽ തട്ടുക എന്നുള്ളതിൽ നിന്നും അതിന് മുകളിലേക്ക് ഏറ്റവും കുറഞ്ഞ ശിക്ഷ ലഭിക്കുക എന്നത് മാത്രം അബൂതാലിബിന് ലഭിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിച്ചതിന്റെ കാരണത്താൽ. അപ്പോൾ ഇവിടെ അബൂതാലിബ് അത്രയും അധികം പ്രയാസപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാഅവത്ത് പ്രചരിക്കാൻ ഒരുപാട് സഹായങ്ങൾ പോലും ചെയ്തിട്ടുണ്ട്. ഇനിയോ ആ പ്രയാസങ്ങൾ സഹിക്കവയ്യാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിനെയും മക്കക്കാർ മുഴുവൻ ഊരുവലക്കിയിട്ടുണ്ട്. അവരുമായി ഒരു ബന്ധവുമില്ല, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഷഅബ് അബി താലിബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പ്രയാസപ്പെട്ട് വർഷങ്ങളോളം കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. ഇലകൾ ഭക്ഷിച്ച് നാൽക്കാലികൾ കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിച്ച് അവർക്ക് ജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. അവരോടൊപ്പം അബൂതാലിബും കൂടെയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അബൂതാലിബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിനോടുള്ള ആ ഒരു താല്പര്യമില്ലാതിരിക്കുകയില്ല. അതുകൊണ്ടാണ് മരണസമയത്ത് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗതനായിട്ടുള്ളത്. അവിടെ അദ്ദേഹം ഇയാൾ റിവായത്ത് ചെയ്യുന്ന ആൾ പറയുന്നുണ്ട് വഇന്ദഹു അബ്ദുല്ലാഹിബ്നു അബി ഉമയ്യ വ അബൂ ജഹൽ. അബ്ദുല്ലാഹിബ്നു അബി ഉമയ്യ അതുപോലെ അബൂ ജഹൽ രണ്ടുപേരും ഈ മരണസമയത്ത് അബൂ താലിബിന്റെ കൂടെയുണ്ട്. ഈ രണ്ടുപേരിൽ ഒരാൾ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, അബ്ദുല്ലാഹിബ്നു അബി ഉമയ്യ. അദ്ദേഹം പിന്നീട് മക്കം ഫത്ഹിന്റെ സമയത്ത് ഇസ്ലാം സ്വീകരിച്ചു. എന്നാൽ അബൂ ജഹൽ അയാൾ കാഫിറായിട്ട് തന്നെ മരണപ്പെട്ടു. അപ്പോൾ ഇതിൽ രണ്ടാളുകൾ ഇസ്ലാം സ്വീകരിക്കുകയും രണ്ടാളുകൾ കാഫിറാകുകയും ചെയ്തു. ഈ കഥയിലുള്ള രണ്ടാളുകൾ ഇസ്ലാം സ്വീകരിച്ചു, രണ്ടാളുകൾ കാഫിറായി. ഇസ്ലാം കാഫിറായിട്ടുള്ള ആളുകൾ ഒന്ന് അബൂ ജഹലും അബൂ താലിബാണ്, അങ്ങനെയാണ് മരണപ്പെട്ടത്. മുസ്ലിം ആയത് ഒന്ന് അബ്ദുല്ലാഹിബ്നു അബി ഉമയ്യയാണ്. രണ്ടാമത്തെ ആൾ ആരാണ്? രണ്ടാമത്തെ ആള് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്ന മുസയ്യബാണ്. മുസയ്യബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മകനാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്ന ഉപ്പയിൽ നിന്നും. അദ്ദേഹം ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്ന അദ്ദേഹവും അതുപോലെ തന്നെ അബ്ദുല്ലാഹിബ്നു അബി ഉമയ്യയും മുസ്ലിമായി. അബൂ ജഹലും അബൂ താലിബും രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃവന്മാരാണ്. അവർ രണ്ടുപേരും കാഫിറായിട്ട് മരണപ്പെടുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഖാല ലഹ യാ അമ്മി ഖുല ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്റെ എന്റെ ഉപ്പയുടെ സഹോദര ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക എന്ന് പറഞ്ഞു. മരിക്കാൻ പോകുന്ന ഒരാൾ പറയേണ്ട ഏറ്റവും വലിയ കാര്യമാണത്. ഇത് തൽഖീനല്ല, തൽഖീനാണെന്ന് വിചാരിക്കരുത്. തൽഖീൻ ഒരു മുവഹിദിനോട് ചൊല്ലേണ്ട കാര്യമാണ്. മരിക്കാൻ പോകുന്ന ഒരു മുസ്ലിമായ ഒരു വ്യക്തി, അയാൾക്ക് നമ്മൾ ചൊല്ലിക്കൊടുക്കേണ്ട കാര്യമാണ് തൽഖീൻ എന്ന് പറയുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാനം പറയാൻ വേണ്ടിയിട്ട്. അത് കുൽ എന്ന് പറയേണ്ട, പറയുക എന്ന് പറയേണ്ട എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. കാരണം അത് ചില സമയത്ത് വയസ്സായ ആളുകൾ മരിക്കാൻ കിടക്കുമ്പോഴൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ പറയുമ്പോൾ ഒരിക്കൽ ഞാൻ അത് മരിക്കാൻ പോവാണോ, ഞാൻ എന്താ ഞാൻ മരിക്കാൻ പോകുന്നതാണോ നീ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിച്ച് ചിലപ്പോൾ അത് പറയാതെ ദേഷ്യം പിടിക്കും. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫദലിനെ കുറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള നമ്മൾ തൊട്ടടുത്ത് ദിക്റ് ചൊല്ലുക, അങ്ങനെ അവർക്ക് കേട്ട് ചൊല്ലാൻ പറ്റുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുത്താൽ മതി എന്നാണ്. അത് പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ അതല്ല. ഇവിടെ ഇയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവ് കൊണ്ട് പറഞ്ഞേ മതിയാകും, അത് അംഗീകരിച്ചിട്ടൊന്നും കാര്യമില്ല. മുസ്ലിം ആകണമെങ്കിൽ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കുക തന്നെ വേണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് പറഞ്ഞു കലിമത്തൻ ഉഹാജുലക ബിഹാ ഇൻദല്ലാഹ്. ഈ ഒരു കലിമ താങ്കൾ പറയുകയാണെങ്കിൽ ഇതുകൊണ്ട് എനിക്ക് അള്ളാഹുവിനോട് തർക്കിക്കാം, അള്ളാഹുവിനോട് പറയാമായിരുന്നു എന്റെ അം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചിട്ടാണ് മരണപ്പെട്ടത്. അതുകൊണ്ട് അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം, അദ്ദേഹത്തിന് മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറയാമായിരുന്നു. പക്ഷേ അത് അദ്ദേഹം പറഞ്ഞില്ല. ഫഖാലാലോ, ആ കൂടെ ഉണ്ടായിരുന്ന പിന്നീട് മുസ്ലിമായ അബ്ദുല്ലാഹിബ്നു അബി ഉമയ്യയും അബൂ ജഹലും അവർ രണ്ടുപേരും അബൂ താലിബിനെ അതിൽ നിന്നും വിലക്കി. എന്നിട്ട് ചോദിച്ചു അതർഗബു അമ്മില്ലത്തി അബ്ദുൽ മുത്തലിബ്, നമ്മുടെ ഉപ്പയായ അബ്ദുൽ മുത്തലിബിന്റെ മാർഗത്തിൽ നിന്നും, താങ്കളുടെ ഉപ്പയായ അബ്ദുൽ മുത്തലിബിന്റെ മാർഗത്തിൽ നിന്നും വിട്ടുപോയി പുതിയ മാർഗം സ്വീകരിക്കാനാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഈ ചോദ്യത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കണം. ഇന്നും സമൂഹത്തിൽ ആളുകൾ വഴികളിൽ തന്നെ തുടരാൻ കാരണമാകുന്ന ഒരു ചോദ്യമാണിത്. ആർക്കെങ്കിലും തൗഹീദിന്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞ് തൗഹീദിലേക്ക് വരാൻ പോകുമ്പോൾ അയാൾ ചോദിക്കും, ഉപ്പ നിങ്ങളുടെ ഉപ്പ കാക്ക കാരണവന്മാരുടെ മാർഗങ്ങളൊക്കെ വിട്ടിട്ടാണോ വരുന്നത്? കാരണം ആ ചോദ്യത്തിൽ ഒരു ധ്വനിയുണ്ട്. അവരൊക്കെ നരകത്തിൽ, നിങ്ങൾ സ്വർഗത്തിലും, നിങ്ങൾ ഉപ്പയും നരകത്തിൽ, ഉപ്പാപ്പയും നരകത്തിൽ, ഉപ്പയും ഉപ്പാപ്പയൊക്കെ ഈ ദർഗയിൽ വർഷാവർഷം കൃത്യമായിട്ട് ഉറൂസ് നടത്താൻ മുന്നിലുണ്ടായിരുന്ന ആളാണ്, അപ്പൊ അതൊക്കെ തെറ്റാണ്, നീ ഇതൊക്കെ വിട്ടിട്ട് പുതിയ ദീനിലേക്ക് വരികയാണോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഒന്നുകിൽ ഇയാൾക്ക് ആ എൻ്റെ ഉപ്പ നരകത്തിലാണ് അല്ലെങ്കിൽ ഉപ്പയുടെ ഉപ്പ നരകത്തിലാണ് എന്ന രൂപത്തിലേക്ക് പറയേണ്ടി വരും. അപ്പൊ അയാൾക്ക് വലിയ പ്രയാസമാകും ഈ ചോദ്യങ്ങൾ കേൾക്കും. ഇല്ല, ഞാൻ എൻ്റെ ഉപ്പയും ഉപ്പാപ്പയൊക്കെ പറഞ്ഞതുപോലെ തന്നെ എന്ന രൂപത്തിൽ പറയും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് മക്കാ മുശ്രിക്കുകളുടെ വാദമായിട്ടാണ് പറഞ്ഞത്. വൈദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസല അല്ലാഹ്, അള്ളാഹു തആല ഇറക്കിയത് വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ, ഖാലൂ ബൽ നത്തബിഉ മാ വജദന അലൈഹി ആബാഅനാ, ഞങ്ങളുടെ കാക്ക പിതാക്കന്മാർ പറഞ്ഞ, പൂർവ്വപിതാക്കൾ പറഞ്ഞ ആ വിശ്വാസമാണ് ഞങ്ങൾ പിൻപറ്റുക എന്ന് മക്കാ മുശ്രിക്കുകൾ പറയുമെന്നാണ്. യഥാർത്ഥത്തിൽ അതേ കാര്യമാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. കാക്ക കാരണവന്മാരെ അല്ലെങ്കിൽ ഉപ്പാപ്പമാരെ നമ്മളെ വലിയ വലിയ കാരണവന്മാരെ ഇവരൊക്കെ ചെയ്തിരുന്നത് ഈ കൃത്യമായി കബറിന്റെ അടുക്കൽ പോകലൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളിതൊക്കെ വിട്ട് പുതിയ കാര്യം പറയുകയാണോ എന്ന് പറഞ്ഞ ആളുകളെ വൈവേൾപ്പിക്കുന്നത് അത് പണ്ടുതൊട്ടേ ഉള്ള കാര്യമാണ്. അബ്ദുൽ ഈ അബൂ താലിബും അതിലാണ് വീണുപോയത്. അവസാനത്തെ ആ ചോദ്യത്തിൽ അയാൾ വീണുപോയി, അതർഗബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞപ്പോൾ അതിൽ വീണുപോയി. മുത്തലിബിന്റെ മാർഗത്തിൽ നിന്നും നീ വിസമ്മതിച്ചു പോവുകയാണോ? ഇതിൽ വേറൊരു തെളിവും കൂടിയുണ്ട്, അബ്ദുൽ മുത്തലിബും കാഫിറായിരുന്നു എന്നുള്ളതിന്റെ തെളിവ് ഇതിലുണ്ട്. അബ്ദുൽ മുത്തലിബ് മുസ്ലിമാണെന്നൊക്കെ ചില ആളുകൾ പറയും, അബ്ദുൽ മുത്തലിബൊക്കെ കാഫിറായ വ്യക്തിയായിരുന്നു എന്നതിന് ഇതിൽ തെളിവുണ്ട്. കാരണം അബൂ താലിബ് അതേ ആ മാർഗമാണ് ചോദിക്കുന്നത്. അബൂ താലിബിനോട് ചോദിക്കുന്നത് അബ്ദുൽ മുത്തലിബിന് മാർഗം വിട്ടുപോവുകയാണോ എന്നാണ്. എന്നാൽ അദ്ദേഹം അയാൾ അവസാനം പറഞ്ഞത് ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ ഫക്കാന ആഖിറു മാ ഖാല, അവസാനം അബൂ താലിബ് പറഞ്ഞത് ഹുവ അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അയാൾ അബ്ദുൽ മുത്തലിബിന്റെ മാർഗത്തിലാണ് എന്നുള്ളതാണ്. ഇവിടെ ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്ന സഹാബി എന്ത് ചെയ്തിട്ടില്ല, അബ്ദുൽ മുത്തലിബ് പറഞ്ഞൊരു കാര്യം ഒരു റിപ്പോർട്ടഡ് സ്പീച്ചായിട്ട് അതേപോലെ എടുത്തു പറയുമ്പോൾ അന അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ് എന്നായിരിക്കണം അബ്ദുൽ മുത്ത അബൂ താലിബ് പറഞ്ഞിട്ടുണ്ടാവുക, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മാർഗത്തിലാണ് എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹം റിവായത്ത് ചെയ്യുമ്പോൾ ഹു അലാ അബ്ദുൽ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അയാൾ അബ്ദുൽ മുത്തലിബിന്റെ മാർഗത്തിലാണെന്ന് പറഞ്ഞിട്ടാണ് മരിച്ചത് എന്നാണ് പറഞ്ഞത്. അത് പണ്ഡിതന്മാർ പറയുന്നു അയാൾ സ്വന്തം നാവ് കൊണ്ട് ഇത്തരം മോശമായ ഒരു കാര്യം പറയാൻ അയാൾ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പൊ ചില ആളുകൾ ഞാൻ ഇന്ന തെമ്മാടിയാണെന്ന് ഞാൻ ദീനിനെ വെറുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ പറയുന്ന സമയത്ത് അയാൾ പറഞ്ഞു ഞാൻ ദീൻ എന്നുള്ള ഞാൻ എന്നുള്ള വാക്കുപോലും അവർ ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. കാരണം അത് ഒരു മോശം കാര്യമാണ് ഞാൻ എന്ന് പറഞ്ഞ അയാൾ പറഞ്ഞു. അപ്പൊ ഞാൻ അത് റിപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ പോലും അത് ഞാൻ എന്ന് പറയാതെ അയാൾ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത് ഒഴിവാക്കിയാണ് ചെയ്തത്. എന്ന് പറയാൻ അബൂ താലിബ് സമ്മതിച്ചു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ പ്രതീക്ഷയും പോയി. മരണപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്തഗ്ഫിറന്ന ലക മാ ലം ഉൻഹാൻ, എന്നോട് വിരോധിക്കപ്പെടാത്തിടത്തോളം കാലം ഞാൻ താങ്കൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തും, പാപമോചനം നടത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞ മറ്റൊരു കാര്യമാണ് ശറഈയായിട്ട് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മേൽ നിയമം വരിക എന്നതുപോലും അവിടുന്ന് അറിയില്ല. കാരണം അവിടുന്ന് പറഞ്ഞതില്ല അസ്തഗ്ഫിറന്ന ലക്, ഞാൻ താങ്കൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തും, മാലം ഉൻഹ അൻക്, എന്നോട് വിരോധിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ. അപ്പൊ വിരോധിക്കപ്പെടുമോ ഞാൻ ചെയ്യുന്ന ഈ പ്രവർത്തിയെ അള്ളാഹു തആല അത് വേണ്ടെന്ന് പറയുമോ എന്ന കാര്യം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല. കാരണം മുഴുവൻ കാര്യങ്ങളും വിധി മുഴുവനും അള്ളാഹു തആലയുടെ അടുക്കലാണ്. അങ്ങനെയാണ് ഫഅൻസലല്ലാഹു അസ്സ വജൽ, അള്ളാഹു തആല ഈ ആയത്ത് ഇറക്കി. മകാന ലിന്നബി വല്ലദീന ആമനു, നബിക്കും അതുപോലെ തന്നെ മുഅ്മിനീങ്ങൾക്കും പാടില്ലാത്തതാണ് അൻ യസ്തഗ്ഫിറു ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കുകൾക്ക് ഇസ്തിഗ്ഫാർ തേടുക എന്നത് പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞ് ഈ ആയത്ത് ഇറക്കി എന്നുള്ളതാണ്. അബൂ താലിബിനോട് ഇസ്തിഗ്ഫാർ നടത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചപ്പോൾ ഈ ആയത്ത് ഇറങ്ങി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ ആയത്തിന് വ്യത്യസ്ത അവതരണ പശ്ചാത്തലങ്ങളുണ്ട്, അതിലൊന്നാണിത്. കാരണം ഈ സംഭവം നടക്കുന്നത് മക്കയിലാണ്, എന്നാൽ ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത് മദീനയിലാണ്. അങ്ങനെ ചില കാര്യങ്ങൾ ഉണ്ടാകാം, ഉടനെ തന്നെ ആയത്ത് ഇറങ്ങാതെ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാം, അങ്ങനെയുള്ള സന്ദർഭങ്ങളുമുണ്ട്. അതുപോലെ ഈ ആയത്ത് ഇറങ്ങാൻ മറ്റൊരു പശ്ചാത്തലമായി പറയുന്നത് ഇമാം അൽബാനിയൊക്കെ സഹീഹായ ഇമാം തിർമിദ് ഉദ്ധരിച്ച ഒരു ഹസനായ ഒരു ഹദീസ് ഉണ്ട്, അതിൽ കാണാം. ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്യുകയാണ്. ഒരിക്കൽ അദ്ദേഹം കണ്ടു സമിഅ്തു റജുലൻ യസ്തഗ്ഫിറു ലി അബവൈഹി വഹും മുശ്രിക്കാൻ, മുശ്രിക്കായ തങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇസ്തിഗ്ഫാർ നടത്തുന്ന ഒരാളെ കണ്ടു. ഫഖുൽതുല, അങ്ങനെ അലി റളിയല്ലാഹു അൻഹു അയാളോട് ചോദിച്ചു അതസ്തഗ്ഫിറു ലി അബവൈക വഹുമ മുശ്രിക്കാൻ, മുശ്രിക്കുകളായ നിന്റെ മാതാപിതാക്കൾക്കാണോ ഇസ്തിഗ്ഫാർ നടത്തുന്നത്? അപ്പൊ അയാൾ ചോദിച്ചു അവലൈസ ഇസ്തഗ്ഫറ ഇബ്രാഹിം ഒരു അബീഹി വഹു മുശ്രിക്, ഇബ്രാഹിം മുശ്രിക്കായ തന്റെ പിതാവിന് വേണ്ടി ഇസ്തിഗ്ഫാർ തേടിയിട്ടില്ലേ എന്ന് ചോദിച്ചു. ഫദക്കർ തുദാലിക്കലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കാര്യം വന്നപ്പോ അത് അലി അള്ളാഹു പറഞ്ഞു, ഇങ്ങനെ ഇയാൾ ഇങ്ങനെയാണല്ലോ മറുപടി പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ആയത്തിറങ്ങിയെന്നാണ് മക്കാൻ അൽ നബി വല്ലദീന ആമനു ഐ യസ്തഗ്ഫിറു മുശ്രിക്കീൻ, മുശ്രിക്കുകൾക്ക് ഇസ്തിഗ്ഫാർ തേടുക എന്നുള്ളത് നബിക്കോ മുഅ്മിനീങ്ങൾക്കോ പാടില്ലാത്തതാണ്, അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇതിന്റെ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു സന്ദർഭം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മക്ക് വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാർ തേടാൻ അള്ളാഹു തആലയോട് അനുമതി ചോദിച്ചു എന്ന് സഹീഹ് മുസ്ലിമിൽ കാണാൻ പറ്റും. എനിക്ക് ഉമ്മക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ, ഉമ്മയും മുസ്ലിമായിട്ടല്ല മരണപ്പെട്ടത്, കാഫിറായിട്ടാണ് മരണപ്പെട്ടത്. അപ്പോൾ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടട്ടെ, ഇസ്തഅ്സൻതു റബ്ബി ഫീ അൻ അസ്തഗ്ഫിറ ലഹ ഫലം യുഅ്സൻലി, എന്റെ ഉമ്മക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടട്ടെ എന്ന് അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹു അനുമതി കൊടുത്തിട്ടില്ല. വസ്തഅ്സൻതുഹു ഫീ അൻ അസൂറ ഖബറഹ ഫഉദിനലി, ആ ഖബറൊന്ന് സന്ദർശിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള അനുമതി കൊടുത്തു. ഫസൂറുൽ ഖുബൂറ ഫഇന്നഹ തുദക്കിറുൽ മൗത്ത്, അതുകൊണ്ട് നിങ്ങൾ ഖബർ സന്ദർശിക്കുക, അത് നിങ്ങളുടെ മരണം ഓർമ്മിപ്പിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇറങ്ങിയത് എന്നും പറയപ്പെട്ടിട്ടുണ്ട്. ഉമ്മക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടട്ടെ എന്ന് ചോദിച്ചപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്നും പറയപ്പെട്ടിട്ടുണ്ട്. എന്തു തന്നെയായാലും ഇതെല്ലാം അറിയിക്കുന്നത് മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ് നമുക്ക് ഇസ്തിഗ്ഫാർ തേടാൻ പറ്റുകയുള്ളൂ, കാഫിറുകൾക്ക് പറ്റുകയില്ല എന്ന കാര്യം ഈ ആയത്തുകളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈമാൻ ഉണ്ടാകുക, മുസ്ലിമായി മരിക്കുക എന്നുള്ളതാണ് ഒരാൾക്ക് ഇസ്തിഗ്ഫാർ ലഭിക്കാനൊക്കെ, അല്ലെങ്കിൽ അയാൾക്ക് അള്ളാഹു തആല പുറത്തു കൊടുക്കാനൊക്കെ കാരണമാകുന്നത് എന്ന്. അവസാനമായി അദ്ദേഹം പറഞ്ഞു, അൻസൽ അല്ലാഹു ഫി അബി ത്വാലിബ്, അബൂ ത്വാലിബിന്റെ വിഷയത്തിൽ അള്ളാഹു തആല ആയത്ത് ഇറക്കി, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിൻ അല്ലാഹ യഹ്ദീ മൻ യശാ. നമ്മൾ ആയത്ത് നേരത്തെ വിശദീകരിച്ച കാര്യമാണ്. അപ്പൊ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് ഹിദായത്ത് എന്ന് പറയുന്നത് ഇത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കയ്യിലാണ്. ആ ഹിദായത്ത് ചോദിക്കേണ്ടതും അള്ളാഹു തആലയോട് മാത്രമാണ്. പടപ്പുകളിൽ ഒരാൾക്കും മറ്റൊരാൾക്കൊരു ഹിദായത്ത് കൊടുക്കുവാൻ സാധിക്കുകയില്ല. അങ്ങനെ സാധിച്ചിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തൻ്റെ ഉപ്പയുടെ സഹോദരനായ, തനിക്ക് വേണ്ടി ഏറെ സേവനങ്ങൾ നടത്തിയ അബൂ ത്വാലിബിന് വേണ്ടി കൊടുക്കുമായിരുന്നു. അല്ലെങ്കിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഉപ്പയായ ആസറിന് കൊടുക്കുമായിരുന്നു. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മക്കൾക്ക് കൊടുക്കുമായിരുന്നു. അതുപോലെ മറ്റു പല പ്രവാചകന്മാരും അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഹിദായത്ത് അത് അള്ളാഹു തആല നൽകേണ്ട കാര്യമാണ്. അള്ളാഹുവിനോടെ ചോദിക്കാൻ പറ്റുകയുള്ളൂ. ആ ഹിദായത്ത് നമുക്ക് ലഭിച്ചാൽ പോലും അത് മരണം വരെ തുടരാൻ വേണ്ടി അള്ളാഹുവിനോട് സദാ ചോദിക്കുകയും വേണം. ഇതാണ് നമ്മൾ എന്നും നിസ്കാരത്തിൽ പോലും ചോദിക്കുന്നത് എന്നുള്ള ബോധ്യവും നമുക്ക് വേണം. അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഹിദായത്തിലായിക്കൊണ്ട് തന്നെ മരിക്കാനും നാളെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ നമുക്ക് നൽകുവാനും തൗഫീഖ് നൽകുമാറാകട്ടെ. വല്ലാഹു തആല ആലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.